الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد സഹോദരങ്ങളെ, അൽമംദൂമത്തുൽ ഹായിയ എന്ന ചെറുകവിത ഇമാം ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാഹു തആല രചിച്ച ഒരു ചെറുകവിതയാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. അതിലെ 10 വരികൾ കഴിഞ്ഞ 2 ദർസുകളിലായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ 10 വരികളിൽ അഹ്ലു സുന്നത്തിന്റെ പ്രധാനപ്പെട്ട ചില അഖീദ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിലൊന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ കലാം ഗൈറു മഖ്ലൂഖ്, അത് സൃഷ്ടിയല്ല എന്നാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് മുന്നിൽ വെളിവാകും, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും എന്ന കാര്യമാണ്. അതിനോട് അനുബന്ധമായിക്കൊണ്ട് ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടി ഈ കവിതയിൽ നമ്മൾ പഠിച്ചു. വലൈസ ബി മൗലൂദിൻ, വലൈസ ബി വാലിദിൻ, വലൈസ ലഹു ശിബ്ഹു തആല മുസബ്ബഹു. അള്ളാഹു സന്താനമായി ജനിച്ചിട്ടില്ല, മറ്റാർക്കെങ്കിലും ജനനം നൽകിയിട്ടില്ല. അതുപോലെ അവന് ഷബീഹായി, സദൃശ്യനായി ഒരാളും തന്നെയില്ല. ഇതെല്ലാം പറഞ്ഞ സന്ദർഭത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅ ഈ വിഷയത്തിൽ പാലിക്കുന്ന രണ്ട് അടിസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണത്? അവർ തഅ്‌വീലിലേക്ക് പോകുന്നവരല്ല, തംസീലിലേക്കും പോകുന്നവരല്ല. തഅ്‌വീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഉള്ളതായി പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നിഷേധിക്കലാണ്. നിഷേധിക്കൽ പല രൂപത്തിലും ഉണ്ടാകാം. ഉദാഹരണത്തിന്, ചില ആളുകൾ അള്ളാഹുവിന്റെ പേരുകൾ നിഷേധിച്ചു കളഞ്ഞു. അള്ളാഹുവിന്റെ പേരുകളില്ല, മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തതുപോലെ. വഇദാ ഖീല ലഹും അസ്ജുദു ലിറഹ്മാൻ ഖാലു വമർ റഹ്മാൻ അനസ്ജുദു ലിമാ തഅ്മുറുന വജാദഹും നുഫൂറ. റഹ്മാനായ അള്ളാഹുവിന് സുജൂദ് ചെയ്യൂ എന്ന് അവരോട് പറഞ്ഞാൽ അവർ പറയും, എന്താണ് ഈ റഹ്മാൻ? അല്ലേ, അപ്പൊ അള്ളാഹുവിന്റെ നാമം, അതിനെ അവർ നിഷേധിച്ചിരുന്നു. വേറെ ചില ആളുകൾ അവർ നാമം സ്ഥിരീകരിക്കും, വിശേഷണങ്ങളെ നിഷേധിക്കും. വിശേഷണങ്ങളെ നിഷേധിക്കുന്നവർ പല കോലത്തിലുണ്ട്. ചില ആളുകൾ അള്ളാഹുക്ക് ഒരു വിശേഷണം ഇല്ലാന്ന് പറയും. അള്ളാഹുവിന് കൈയില്ല, മുഖമില്ല, അറിവില്ല, കാരുണ്യമില്ല, ഇതൊക്കെ അവർ നിഷേധിക്കും. ചിലപ്പോൾ അവരുടെ ബുദ്ധിക്ക് യോജിച്ചു എന്ന് അവർ വാദിക്കുന്ന ഒന്നോ രണ്ടോ വിശേഷണങ്ങൾ സ്ഥാപിച്ചേക്കാം. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത്, അൽ മുഅത്തിലു യഅബുദു അജമൻ ഔ മഅദൂമൻ. അൽ മുഅത്തിലു യഅബുദു മഅദൂമൻ. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്നവൻ ആരാധിക്കുന്നത് ശൂന്യതയെയാണ്, ഒന്നുമില്ലായ്മയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ജഹ്മികളായ ആളുകൾ അവർ പറഞ്ഞു, അള്ളാഹുക്ക് ഒരു വിശേഷണമില്ല. അള്ളാഹുവിന് രണ്ട് വിശേഷണമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ള രണ്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നാണ് അവർ ന്യായം പറഞ്ഞത്. ചിന്തിച്ചു നോക്കണം. അള്ളാഹുക്ക് കാരുണ്യമുണ്ട്, അവൻ കേൾക്കും എന്നിങ്ങനെ രണ്ട് വിശേഷണം അള്ളാഹുക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു രണ്ടുണ്ട് എന്ന് പറയേണ്ടി വരും എന്നവർ പറഞ്ഞു. എന്നാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅ അവർക്ക് മറുപടി പറഞ്ഞില്ല. മനുഷ്യന്മാരുടെ കാര്യത്തിൽ തന്നെ നമുക്ക് എത്ര വിശേഷണങ്ങളുണ്ട്. ഒരു മനുഷ്യൻ തന്നെ, ഒരാൾ നീളമുള്ളവനാണ്, വെളുത്തവനാണ്, കാരുണ്യമുള്ളവനാണ്, ചിരിക്കുന്നവനാണ്, ഇതൊക്കെ ഒരാളുടെ വിശേഷണമാണ്. അതൊക്കെ ഓരോ വിശേഷണം പറയുമ്പോൾ ഒരാൾ അഞ്ചെണ്ണുണ്ട് എന്ന് പറയുമോ? ഇല്ല, ഒക്കെ ഒരാൾ തന്നെയാണ്. ഇത് സൃഷ്ടികളുടെ കാര്യമാണ്. വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹുവിന് ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങളുണ്ട്. അതുകൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅ അവർ പറഞ്ഞു, അൽ മുഅത്തിൽ യഅബുദു മഅദൂമൻ, നിഷേധികളായ അള്ളാഹുടെ സിഫത്തുകൾ നിഷേധിക്കുന്നവർ ആരാധിക്കുന്നത് ശൂന്യതയാണ്. അവർ അള്ളാഹിനെ തന്നെ നിഷേധിക്കാൻ ശരിക്ക്. അതിന് ഉദാഹരണം മുബാറക് റഹിമഹുള്ള അദ്ദേഹമാണെന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞു, ഒരു ജഹ്മിയായ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ ഉദാഹരണം ഏതുപോലെയാണ്? അയാൾ പറഞ്ഞു, ഇതാ എന്റെ വീട്ടിൽ ഒരു ഈന്തപ്പന മരമുണ്ട്. അയാൾ വന്ന് പറഞ്ഞു, എന്റെ വീട്ടിൽ ഈന്തപ്പന മരമുണ്ട്. കേട്ട ആൾ ചോദിച്ചു, ആ നിന്റെ വീട്ടിൽ ഈന്തപ്പന മരത്തിന് തടിയുണ്ടോ? തടിയില്ല. വേരുണ്ടോ? ഇല്ല, വേരില്ല. ഇലയുണ്ടോ? ഇല്ല. അതിന് ഈന്തപ്പന ഉണ്ടോ? ഇല്ല. നിന്റെ വീട്ടിൽ ഈന്തപ്പന ഇല്ല. പണ്ട് കേരളത്തിൽ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ഈ അഖീദ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളുടെ മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്, നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി പ്രസ്താൻ സാഹിബ് റഹിമഹുള്ള അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതിന് മറിഞ്ഞു വന്നിട്ടുണ്ട്. അദ്ദേഹം നിരീശ്വരവാദിയായിരുന്ന കാലഘട്ടത്തിൽ ഒരു ബോർഡും താങ്ങി പിടിച്ച് നാട്ടിലൂടെ നടക്കും. എന്നിട്ട് ആ ബോർഡിന്റെ മുകളിൽ ഒരു തല വരക്കും, ഒരു ഉടലും വരക്കും, രണ്ട് കൈയും രണ്ട് കാലും. എന്നിട്ട് മുസ്ലിങ്ങളുടെ മുന്നിൽ പോയിട്ട് അദ്ദേഹം ചെയ്തു, നിങ്ങൾ അള്ളാഹ്ക്ക് മുഖമുണ്ടോ? ഇല്ല. മുഖമേക്കും. നിങ്ങൾ അള്ളാഹുവിന് കൈയുണ്ടോ? ഇല്ല. കാലുണ്ടോ? ഇല്ല. അള്ളാഹ് തന്നെ ഇല്ല. നോക്കണം, അഹ്ലുസ് സുന്നത്ത് പറഞ്ഞത് എത്ര സത്യമാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ നിഷേധിക്കുന്നവൻ ആരാധിക്കുന്നത് ശൂന്യതയാണ്. അവൻ പറഞ്ഞു വരുന്നതിന്റെ ബാക്കി എന്താണ്? അള്ളാഹുവിനെ. അപ്പൊ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മുഴുവനായി നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്, ജഹ്മികളെ പോലെ. വേറെ ചില ആളുകൾ അവർ ചില വിശേഷണങ്ങൾ അംഗീകരിക്കുന്നവരാണ്. ഉദാഹരണത്തിന് അഷാരികളെ പോലെ. അഷാരികൾ, നമ്മുടെ നാട്ടിലെ അഷാരികൾ ഏത് വിശേഷണങ്ങൾ അംഗീകരിക്കുന്നവരാണ്? ആ വിശേഷണം തന്നെ അഹ്ലുൽ സുന്നത്ത് അംഗീകരിക്കുന്ന പോലെ തന്നെയല്ല അവർ പറയുന്നത്. അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റു പല അർത്ഥങ്ങളുമാണ്. ഇരിക്കട്ടെ, എങ്കിലും ഏഴ് വിശേഷണങ്ങൾ. കുല്ലാബിയത്തിന്റെ ആളുകൾ എട്ട് വിശേഷണങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇങ്ങനെ പല ജാതി വിദാത്തിന്റെ കക്ഷികളുണ്ട്. അവർക്ക് തോന്നുന്നത് പോലെ ചിലത് അംഗീകരിക്കുകയും ചിലത് നിഷേധിക്കുകയും ചെയ്തു. ഇങ്ങനത്തെ അഫീൽ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ നിഷേധിക്കുക എന്ന് പല രൂപത്തിലുണ്ട്. വേറൊരു നിഷേധമുണ്ട്, ചിലപ്പോൾ സലഫികളാണ് എന്ന് പറയുന്നവരുടെ അടുക്കൽ അറിയാതെ കയറിക്കൂടിയേക്കാവുന്ന ഒരു നിഷേധമുണ്ട്. അതെന്താണ്? അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അവയുടെ അർത്ഥത്തെ നിഷേധിക്കലാണത്. അവരുടെ അടുക്കൽ അവർ പറയുന്നത് സലഫിന്റെ മദ്ഹബ് എന്നറിയാം. യഥാർത്ഥത്തിൽ സലഫിന്റെ മദ്ഹബല്ല, അത് ബിദഅത്തിന്റെ മദ്ഹബാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾക്ക് അവർ അർത്ഥം പറയില്ല. എന്താണ് ശമീ എന്ന് അർത്ഥം പറയാൻ പാടില്ല. അള്ളാഹ് ശമീ, ശമീ എന്ന് മാത്രം പറയാൻ പാടുള്ളൂ. അള്ളാഹുവിന് അർശുണ്ട്, എന്താണ് അർശ്? ഏ അർശിന്റെ അർത്ഥം പറയാൻ പാടില്ല. അള്ളാഹു ഇസ്തിവ ചെയ്യും, ഏ അതിന്റെ അർത്ഥം പറയാൻ പാടില്ല. എന്നിങ്ങനെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾക്ക് അർത്ഥം പറയാതിരിക്കുക എന്നത് തഫ്വീദിന്റെ മദ്ഹബാണ്. അതും ഇതുപോലെ തന്നെ താഫീലാണ്, നിഷേധമാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾക്ക് അർത്ഥം പറ, അർത്ഥം ഉണ്ടായിരുന്നു. അർത്ഥമില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ ഉപകാരം ഉള്ളത്? അള്ളാഹുവും റസൂലും അർത്ഥമില്ലാത്ത കുറെ കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു എന്നാണ് അതിന്റെ അർത്ഥം? ഒരിക്കലുമില്ല. താഫീൽ നമ്മുടെ അടുക്കൽ വരാൻ പാടില്ല. എന്നാൽ താഫീൽ വരാൻ പാടില്ല എന്നാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വേറെ പ്രശ്നമുണ്ട്. അതെന്താണ്? അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അംഗീകരിക്കുന്നതോടൊപ്പം അതിനെ മറ്റ് സൃഷ്ടികളുമായി സദൃശ്യപ്പെടുത്തലാണ് തംസീൽ അല്ലെങ്കിൽ തഷ്ബീഹ്. അള്ളാഹുവിന്റെ വിശേഷണം അള്ളാഹുവിന് കൈയുണ്ട്, അത് ഇന്ന ഇന്ന കൈ, ആളുടെ കൈ പോലെയാണ്, ഇന്ന ഇന്നതുപോലെയാണ്, ഇന്ന രൂപത്തിലാണ്, ഇന്ന സൃഷ്ടിയതേതുപോലെയാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ മറ്റു സൃഷ്ടികളുമായി സദൃശ്യപ്പെടുത്തുക എന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. എന്നാൽ നമ്മൾ പറഞ്ഞു, അൽ മുമസ്സിലു യഅബ്ദു സനമൻ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ സദൃശ്യപ്പെടുത്തുന്നവർ ആരാധിക്കുന്നത് വിഗ്രഹത്തെയാണ്. അവനവന്റെ മനസ്സിൽ ചിത്രം ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ ആരാധിക്കുന്നത്, അതൊരു വിഗ്രഹമാണ്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് പിഴവുകളും നമുക്കുണ്ടാകാൻ പാടില്ല. അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ് ചുരുങ്ങിയ രൂപത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ പാലിക്കുന്ന മൂന്ന് അടിസ്ഥാനങ്ങളെ കുറിച്ച് ഞാൻ പറയാം. മൂന്ന് അടിസ്ഥാനങ്ങൾ പഠിക്കുകയും വേണം, മനസ്സിലാക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ചുരുക്കമാണ്, അഫ്സലാണ്, ഏറ്റവും അടിസ്ഥാനമാണ്. ഒന്നാമത്തെ അടിസ്ഥാനം, ഇസ്ബാതു മാ അസ്ബതഹു അല്ലാഹു ലിനഫ്സിഹി ഔ അസ്ബതഹു ലഹു റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ഉള്ളതായി പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനുണ്ട് എന്ന് പറഞ്ഞതായി എന്തെല്ലാമുണ്ടോ, അതെല്ലാം അല്ലാഹുവിന് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കണം. ഒന്നാമത്തെ അഹ്ലു സുന്നത്തിൽ അഖീദാണ്. നീ ഖുർആനിലോ സുന്നത്തിലോ അള്ളാഹുവിനുള്ളതായി എന്തൊരു കാര്യം കേട്ട് നിഷേധിക്കരുത്. ഏ അതെങ്ങനെ ശരിയാവുക? അങ്ങനെ ഒരു ചോദ്യം നിന്റെ മനസ്സിൽ ഉണ്ടാവരുത്. നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയും നിന്റെ അക്കലുകൊണ്ട് അതിന് വ്യാഖ്യാനങ്ങൾ പറയുകയും അതിനെ അതിന്റെ അർത്ഥത്തിൽ നിന്ന് തെറ്റിക്കുകയും ചെയ്യരുത്. അള്ളാഹുവും റസൂലും അവർക്കുണ്ട്, അള്ളാഹുവിനും ഉണ്ട് എന്ന് പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ അതൊക്കെ നീ സ്ഥിരീകരിക്കണം. ഖുർആനിൽ എത്രയോ കാര്യങ്ങൾ, നാമങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, ഇതൊക്കെ നീ സ്ഥിരീകരിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, തൻസീഹു അല്ലാഹി അമ്മാ നസ്സഹഹു അൻഹു റബ്ബ് തബാറക വതആല വനസ്സഹു അൻഹു റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം مع اثبات ضده الله سبحانه وتعالى അവനെ ഇല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ അല്ലാഹുവിനെ ഇല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇല്ല എന്ന് പറയണം. അതോടൊപ്പം അതിന്റെ നേർ വിപരീതമായ കാര്യം അല്ലാഹുവിനെ ഉണ്ട് എന്നുകൂടി പറയണം. ഞാൻ ശ്രദ്ധിക്കണം പറഞ്ഞത്. ആദ്യം പറഞ്ഞെന്താ, അള്ളാഹു ഉണ്ട് എന്ന് അവൻ പറഞ്ഞതൊക്കെ സ്ഥിരീകരിക്കണം. രണ്ടാമത് പറഞ്ഞ, അള്ളാഹുവിന് ഇല്ല എന്ന് അവൻ പറഞ്ഞ കാര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നതിനോടൊപ്പം അതിന്റെ നേർ വിപരീതമായ കാര്യം എന്താണോ അത് സ്ഥാപിക്കണം. വെറും നിഷേധം മാത്രം അവൻ പാടില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനത്തല അവൻ ഇല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഏതാ? എന്നിട്ട് അള്ളാഹു അനീതി പ്രവർത്തിക്കുകയില്ല. പ്രവർത്തിയില്ലേ, അനീതി പ്രവർത്തിക്കില്ല എന്ന് പറയുന്നതിനൊപ്പം എന്ത് ചെയ്യണം? അവൻ പരിപൂർണ നീതിമാനാണ് എന്നുകൂടി പറയണം. അത് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അള്ളാഹു അനീതി പ്രവർത്തിക്കില്ല എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ ഒപ്പം തന്നെ എന്താ അല്ലാഹു പറഞ്ഞത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യു അൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. ഉറക്കം അവനെ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞതിന് മുൻപ് അള്ളാഹു അവനെ കുറിച്ച് അവൻ ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നത്, അതിന്റെ ഭാഗമാണ് അവൻ ഉറങ്ങൂല എന്നുള്ളത്. അവൻ പരിപൂർണ ഹയാത്തുള്ളവനാണ് എന്നതുകൊണ്ടാണ് അവൻ എന്ത് പറ്റാത്തത്? അവൻ ഉറങ്ങൂല. അവൻ മയക്കം പോലും ബാധിക്കുകയില്ല, ക്ഷീണം ബാധിക്കുകയില്ല. കണ്ടില്ലേ, സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കുഞ്ഞില്ല, അള്ളാഹു മറ്റാരുടെയെങ്കിലും സന്താനമല്ല എന്ന് പറയുന്നതിന് മുൻപ് അള്ളാഹു ഖുൽ ഹുവല്ലാഹു അഹദ് സ്ഥാപിക്കൽ, അവൻ ഏകനാണ്. അള്ളാഹു സമദ് അവൻ സമദാണ് സ്ഥാപിക്കൽ. നോക്കൂ, ഖുൽ പറയുക, ഹുവ അല്ലാഹ് അള്ളാഹു ആണ് അവൻ സ്ഥിരീകരണം, അഹദ് അവൻ ഏകനാണ്, സമദ് അവൻ നിരാശ്രയനാണ്. വിശദീകരണങ്ങൾ വിശദമായി വന്നിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം, ഇത്രയും സ്ഥിരീകരണം നടന്നതിന് ശേഷമാണ് അള്ളാഹുവിന് സന്താനമില്ല, അവൻ മറ്റാരുടെയും സന്താനമല്ല എന്ന് നിഷേധിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? വെറുതെ കേവലം നിഷേധിച്ചു തള്ളുക മാത്രം ചെയ്താൽ അത് ഒരാളെ പുകഴ്ത്തലല്ല, മറിച്ച് ഒരാളെ ഇകഴ്ത്തലാണ്. പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ അടുക്കൽ വന്ന് കവികൾ രാജാവിനെ പുകഴ്ത്തിപ്പാടും. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു, ഒരു കവി വന്നിട്ട് പുകഴ്ത്തിപ്പാടാൻ വിചാരിക്കുക രാജാവിന്റെ മുന്നിൽ വന്നിട്ട്, രാജാവെ നിങ്ങൾ കറുത്തിട്ടല്ല, രാജാവെ നിങ്ങൾ കഷണ്ടിയല്ല, രാജാവെ നിങ്ങൾ അസൂയക്കാരനല്ല. മൂന്നാലെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചെടുത്ത് പുറത്താക്കും. എന്തുകൊണ്ട് അങ്ങനെ ഇല്ല ഇല്ല എന്ന് കുറയെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരാളെ കളിയാക്കലാണ്. ബിദാത്തുകാരുടെ കിതാബുകൾ മുഴുവൻ ഇങ്ങനെയാണ്, അള്ളാഹു അവൻ ശമീഅാണ് പക്ഷെ കേൾവിയില്ല, ബസീറാണ് പക്ഷെ കാഴ്ചയില്ല, ഇങ്ങനെ അവർ പറയാം. അവർ അഖീദ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ ബിദാത്തുകാരുടെ പ്രസംഗം കേട്ടാൽ അള്ളാഹ്ക്ക് അതില്ല, അള്ളാഹ്ക്ക് ഇതില്ല, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹ്ക്ക് എന്താ ഉള്ളത്? അത് പറയൂല. അഷാരികളുടെ ചില കിതാബുകളിൽ രണ്ട് പേജോളം നിഷേധം മാത്രമാണ്, ഇല്ല ഇല്ലാന്ന് മാത്രമാണ്, ആകെ രണ്ട് ലൈനാണ് ഉള്ള കാര്യങ്ങൾ. ഇത് അള്ളാഹുവിനെ പരിഹസിക്കലാണ്, ഖുർആനിന്റെ മനഹജിന് വിരുദ്ധമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ ആയത്തിലെ ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ ഒരാളും തന്നെ ഇല്ല, അതൊരു നിഷേധല്ലേ ആണ്. തൊട്ടടുത്ത് എന്താ പറഞ്ഞത്? വഹുവ സമീഉൽ ബസീർ, അവൻ കേൾക്കുന്ന എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ഒരു നിഷേധത്തിന് പകരം രണ്ട് സ്ഥിരീകരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഒരു വിശേഷണം നിഷേധിക്കുന്ന സന്ദർഭത്തിൽ അതിന് വിരുദ്ധമായത് സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ഈ നിഷേധം നീ നിർവഹിക്കേണ്ടത്. അതല്ലെങ്കിൽ നീ അള്ളാഹിനെ ഇകഴ്ത്തലായി പോകും. എന്റെ സംസാരം അള്ളാഹിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നല്ലോ ശ്രദ്ധിക്കണം. അള്ളാഹിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നല്ലോ ശ്രദ്ധിക്കണം. അവനവന്റെ വായക്ക് തോന്നിയത് അള്ളാഹിനെ കുറിച്ച് പറയരുത്. ആ കാര്യത്തിൽ പരിപൂർണമായ അദബ് നമ്മൾ പാലിച്ചിരിക്കണം. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം, അള്ളാഹു റസൂലോ അവനെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അതിൽ നാം എന്ത് ചെയ്യണം? നിശബ്ദത പാലിക്കണം. അതിൽ ഉണ്ട് എന്ന് പറയാനോ ഇല്ല എന്ന് പറയാനോ നാം നിൽക്കേണ്ടതില്ല. പൊതുവെ സാധാരണക്കാരായ ആളുകൾ അവരുടെ കാര്യത്തിൽ അതാണ് ചെയ്യേണ്ടത്. കുറച്ച് വിശദീകരണങ്ങൾ കൂടിയുണ്ട്, അത് പിന്നീട് വരുന്ന കാര്യമാണ്. പക്ഷേ സാധാരണക്കാരായ ആളുകൾ അള്ളാഹിനെ കുറിച്ച് ഖുർആൻ ഹദീസിൽ വരാത്ത കാര്യങ്ങൾ, അവർ ഉണ്ട് എന്നോ ഇല്ല എന്നോ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെ കുറിച്ച് നിശബ്ദത പാലിക്കണം, സംസാരിക്കാൻ പാടില്ല. കാരണം അവൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് മോശമായ അർത്ഥത്തിലേക്ക് എത്തിച്ചേർന്നേക്കാം എന്നത് അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് അഹ്ലു സുന്നത്തിന്റെ അഖീദ. മൂന്ന് അടിസ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞു. അള്ളാഹുവിനുള്ളത് അവന് സ്ഥിരീകരിക്കണം, ഇല്ലാത്തത് നിഷേധിക്കണമെന്നൊപ്പം അതിന് വിരുദ്ധമായത് സ്ഥിരീകരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അവനെ കുറിച്ച് ഉണ്ട് എന്നോ ഇല്ല എന്നോ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നിശബ്ദത പാലിക്കണം, അതിനെക്കുറിച്ച് സംസാരിക്കരുത്. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ പല ആളുകളും ശ്രദ്ധിക്കാത്ത കാര്യം, ഖദറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അതിൽ അള്ളാഹിന്റെ വിശേഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അള്ളാഹിനെ കുറിച്ച് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പല ആളുകളും ചിലപ്പോൾ ഉദാഹരണങ്ങൾ കൊണ്ടുവരും. എന്താ ഇതിന്റെ അടിസ്ഥാനം? പലതും അവന്റെ തോന്നലാണ്, അവന്റെ ബുദ്ധിയാണ്. ഫല തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹുവിന് ഉപമകൾ പറയാൻ പാടില്ല. കാരണം നിങ്ങൾക്കറിയില്ല, അറിയാതെ നിങ്ങൾ പറയുന്ന ഉപമ ചിലപ്പോൾ അള്ളാഹുവിന് യോജിച്ച ഉപമയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പതിനൊന്നാമത്തെ വരിയിൽ ഇമാം അവർകൾ പറയുന്നു, വഖദ് യൻദിറുൽ ജബ്ബാറു ഫീ കുല്ലി ലൈലത്തിൻ എന്ന് പറഞ്ഞല്ലോ. വഖദ് യുൻകിറുൽ ജഹ്മിയു അയ്ദൻ യമീനഹു, പത്താമത്തെ വരിയാണ്. വഖദ് യുൻകിറുൽ ജഹ്മിയു അയ്ദൻ യമീനഹു വകിൽത യദൈഹി ബിൽ ഫദായിലി തൻഫഹു. വഖദ് യുൻകിർ, നിഷേധിക്കുന്നുണ്ട്. മുന്നേ പറഞ്ഞ വാക്കന്നല്ലേ അത്? അൽ ജഹ്മി, ജഹ്മി ആരാണ്? ജഹ്മു ബിനു സഫ്വാനെ പിൻപറ്റുന്ന ആളുകൾ, അല്ലെങ്കിൽ അവന്റെ മദ്ഹബ് പിൻപറ്റുന്ന ആളുകൾ. അയ്വൻ, അവൻ ഇതുകൂടി നിഷേധി, അയ്വൻ എന്ന ഇതുകൂടി ഇതുകൂടി അവൻ നിഷേധിച്ചേക്കാം. എന്താണ് അവൻ നിഷേധിക്കുന്നത്? യമീനഹു, അള്ളാഹുവിന്റെ കൈയിനെ അവൻ നിഷേധിച്ചേക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല, അവന് കൈകളുണ്ട്, രണ്ട് കൈകളുണ്ട് അള്ളാഹുവിന്, രണ്ട്. ധാരാളം ആയത്തുകളിലും സ്ഥിരപ്പെട്ട കാര്യമാണ്, ഹദീസിലും സ്ഥിരപ്പെട്ട കാര്യമാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ വിശദീകരണം വന്ന വിശേഷണങ്ങളിൽ ഒന്നാണ് അള്ളാഹുവിന്റെ കൈകൾ. അള്ളാഹുവിന്റെ കൈയിനെ ചേർത്ത് പറയുന്ന വിശേഷണങ്ങൾ ഖുർആൻ ഹദീസിൽ ധാരാളം ഉണ്ട്. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഖാലത്തിൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല غلت ايديهم بما غلت ايديهم ولعنوا بما قالوا بل يداه مبسوطتان. يهودർ പറഞ്ഞു, ഇതാ അല്ലാഹുവിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവരാ പറഞ്ഞതിന്റെ പേര് ശപിക്കപ്പെടട്ടെ, തള്ള പറയാൻ, ബൽ യദാഹു മബ്സൂത്താൻ, അല്ലാഹുവിന്റെ കൈകൾ അവൻ നിവർത്തി വെച്ചിരിക്കുന്നു. അവനതുകൊണ്ട് ആളുകൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. നോക്കുക, അവിടെ അള്ളാഹുടെ കൈ നിവർത്തി വെച്ചിരിക്കുന്നു ഖുർആൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതു ബിയമീനിഹി. അവൻ അല്ലാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കിയിട്ടില്ല. ആകാശഭൂമികൾ, ഭൂമിയെ അവൻ പിടിക്കുന്നതാണ്, ആകാശത്തെ അവൻ ചുരുട്ടിയെടുക്കുന്നതാണ്. യൗമ നത്വി സ്സമാഅ കത്വി സിജില്ലിൽ കുതുബ്, പുസ്തകത്തിലെ ഏടുകൾ ചുരുട്ടിയെടുക്കുന്നത് പോലെ നാം ആകാശത്തെ ചുരുട്ടിയെടുക്കുന്നതാണ്. നോക്ക്, നിങ്ങൾ എത്രത്ര കാര്യങ്ങൾ അള്ളാഹിന്റെ കൈയിനെ കുറിച്ച് പറഞ്ഞത്, കൈ അവൻ വിരിച്ചു വച്ചിരിക്കുന്നു, അവൻ കൈകൊണ്ട് പിടിക്കും, അവൻ കൈകൊണ്ട് ചുരുട്ടും. അള്ളാഹുവിന്റെ കൈയിന്റെ വിശേഷണം, അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ഖുർആൻ ഹദീസിൽ ധാരാളം വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി ഹദീസിലില്ലേ, അവന്റെ കൈയിന് വിരലുകളുണ്ട് അല്ലേ? എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലൂബു ഇബ്നി ആദമ ബൈന ഉസ്ബുഐനി മിൻ അസാബിഇ റഹ്മാൻ യുഖല്ലിമുഹ കൈഫ യശാ. മനുഷ്യരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിൽ ആണുള്ളത്. അവനത് അവൻ ഉദ്ദേശിക്കുന്നത് പോലെ മാറ്റിമറിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ മുഖല്ലിബുൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അപ്പോൾ നിങ്ങൾ, അപ്പൊ അവന് വിരലുകളുണ്ട്, അവന്റെ കൈകൾ പിന്നെ വിരലുകൾക്കിടയിൽ അവൻ ഹൃദയങ്ങൾ മാറ്റിമറിക്കും. ഒക്കെ ഹദീസ് വന്നതാണ്, ഖുർആൻ ഹദീസ് വന്ന. അള്ളാഹുവിന്റെ കൈയിനെ കുറിച്ച് ഇതിനു മാത്രം വിശദീകരണം ഖുർആനിലും ഹദീസിലുണ്ട്. പക്ഷേ ഇവർ പറയും അള്ളാഹുവിന് കൈയില്ല. നമ്മുടെ നാട്ടിലുള്ള ഈ പറഞ്ഞ ശരി അഖീദ പ്രചരിപ്പിക്കുന്ന ആളുകൾ പരസ്യമായി സലഫികളെ പരിഹസിക്കുന്നതിനു വേണ്ടി എടുത്തുകൊണ്ടിരുന്ന വിഷയങ്ങളൊന്നാണ് അള്ളാഹുവിന് കൈയുണ്ട് എന്ന് അവർ പറയുന്നു. അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറയുന്നത് മാത്രം, അള്ളാഹിന്റെ രണ്ടു കൈയും വലുതാണ് എന്ന് അവർ പറയുന്നു. എന്നിട്ട് അവർ കാണിക്കും ഇങ്ങനെ സ്റ്റേജ് വന്ന്, അപ്പൊ ഇവന്റെ റബ്ബിന്റെ ഇവന്റെ അള്ളാഹിന്റെ കൈ എങ്ങനെ ഇങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് രണ്ട് കൈകളുണ്ട് എന്ന് പറഞ്ഞ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു കിൽതാ യദൈഹി യമീൻ, അള്ളാഹുവിന്റെ രണ്ട് കൈകളും അത് വലത് കൈയാണ്. ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുവിന്റെ രണ്ട് കൈകളും വലുതാണ് എന്നതിന്റെ ഉദ്ദേശം ഒരു കൈ അതുപോലെ തന്നെയാണ് അവന്റെ മറുകയും, രണ്ട് കൈയിലും എന്തില്ല, ഒരു കൈയിൽ മറ്റേ കൈയിനേക്കാൾ ശക്തി കുറവില്ല. അങ്ങനെ വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. മനുഷ്യന്റെ മിക്കവാറും മനുഷ്യന്മാരെ വലത്തേ കൈയിലേക്ക് പവർ ഉണ്ടാവുക, ഇടത്തേക്ക് കുറച്ച് ശക്തി കുറവായിരിക്കും. അങ്ങനെ അവർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം വിശദീകരിച്ചത് എന്ന് പറഞ്ഞ സലഫുകൾ ചില പണ്ഡിതന്മാരുണ്ട്. അവർ പറഞ്ഞു അള്ളാഹുവിന്റെ രണ്ട് കൈകളും വലം കൈയാണ്, അതായത് അവന്റെ രണ്ട് കൈകളും ഒരുപോലെ ശക്തിയുള്ളതാണ്. രണ്ട് കൈകൾ കൊണ്ടും അവൻ ഒരുപോലെ നന്മകൾ നൽകുന്നു. അതുകൊണ്ട് ചില ഹദീസിൽ ഇടത് കൈ എന്ന് അള്ളാഹുവിന്റെ കൈയിനെ കുറിച്ച് പറയാറില്ല, പിന്നെ എന്താ പറയാ വലത് കൈ എന്ന് ഹദീസിലുണ്ടാവും, പിന്നെ പറയാ മറു കൈ എന്ന് അടുത്ത കൈ എന്നേ പറയുള്ളൂ, ഇടത്തെ കൈ എന്ന് പറയില്ല. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ രണ്ട് കൈകളുണ്ട്, അത് ഖുർആൻ ഹദീസിൽ ഉച്ചരപ്പെട്ട കാര്യം നിഷേധിക്കാൻ പാടില്ല. എന്താണ് അതിന്റെ രൂപം നമുക്കറിയില്ല, അള്ളാഹുവിന്റെ കൈയിന്റെ രൂപം എന്താണ് എന്ന് നമുക്കറിയില്ല, പക്ഷെ അവന് കൈകളുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിരിക്കുന്നു. വകിൽതാ യദൈഹി, വകിൽതാ അവ രണ്ടും, കിൽതാ അവ രണ്ടും, കിലാനമൽ രണ്ടും തന്നെ, അതിന്റെ സ്ത്രീലിംഗ പദമാണ് കിൽതാ. കിലാഹുമ കിലാഹുമ അവർ രണ്ടുപേരും എന്നാണ് അതിന്റെ അർത്ഥം. വന്നിരിക്കുന്നു അവർ രണ്ടുപേരുമാകുന്നു പാലിബാൻ, വിദ്യാർത്ഥികളാകുന്നു എന്ന് പറയും. അവന്റെ രണ്ടു കൈകളുമാണ് ബിൽ ഫദായിലി, ഫദായിലുകൾ അതായത് ഔദാര്യങ്ങൾ നന്മകൾ, തൻഫഹു അവന്റെ രണ്ടു കൈകളും നന്മകൾ ഇങ്ങനെ വാരിക്കോരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി ഹദീസിലില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് അബൂ സഈദ് ഖുദ്രി ഹദീസിലാണെന്നാണ് ഓർക്കുന്നത്. അല്ലാഹു അലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖാമ ഫീനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഖംസി കലിമാത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ച് കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. ആ പറഞ്ഞതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു ഇതാ അവന്റെ അള്ളാഹുവിന്റെ ഔദാര്യം നിങ്ങൾ കാണുന്നില്ലേ, ألم تروا ما أنفق منذ خلق السماوات والأرض سحاء الليل والنهار രാത്രിയും പകലും നിൽക്കാതെ ആകാശഭൂമികൾ പടച്ചതു മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല. ഖസാഇനുല്ലാഹി മൽആ ലാ തഗീദുഹാ നഫഖ സഹാഅ അല്ലൈലി വന്നഹാർ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖജാനകൾ നിറഞ്ഞതാണ്. ലാ തഗീദുഹാ നഫഖ എത്ര നൽകിയാലും അതിൽ നിന്നൊന്നും തന്നെ കുറഞ്ഞു പോവുകയില്ല. രാത്രിയും പകലുമായി അള്ളാഹു എത്ര എത്രയാണ് നൽകുന്നത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ. നമ്മൾ എത്രയാണ് ഭക്ഷണം കഴിക്കുന്നത്, എത്ര മനുഷ്യന്മാരായി ഇത് കഴിക്കാൻ തുടങ്ങിയിട്ട് ഈ ഭൂമിന്റെ ഉള്ളിലല്ലേ ഈ പറഞ്ഞ ആളുകളൊക്കെ ജീവിക്കുന്നത്. സമ്പന്നരുണ്ട്, ദാരിദ്ര്യമുള്ളവരുണ്ട്, ഇവരൊക്കെ നിത്യവും ഭക്ഷിക്കുന്നു, നിത്യവും വസ്ത്രമണിയുന്നു, നിത്യവും ജീവിക്കുന്നു, എത്രയായി അള്ളാഹു നൽകുന്നു, അവന്റെ ഖജാനകൾക്ക് കുറവ് സംഭവിക്കുകയില്ല. എന്നിട്ട് ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നന്മകൾ വാരിക്കോരി ചൊരിയുന്നു, അവന്റെ ഒരു കയ്യിൽ നീതിയുണ്ട്, യർഫഉ വ യഖ്സബ് അത് അവൻ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് രണ്ട് കൈകളുണ്ട് എന്ന് സ്ഥിരപ്പെട്ടതാണ്. ആ രണ്ട് കൈകൾ കൊണ്ടും അള്ളാഹു ധാരാളമായി ഔദാര്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് പത്താമത്തെ ബൈത്തിലുള്ളത്. ഈ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അള്ളാഹുവിന് കൈ ഉണ്ട് എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ അർത്ഥം ഇനി ബാക്കി വിശേഷണങ്ങൾ ഇല്ലാന്നല്ല, ഇതൊരു സൂചനയാണ്. ഇത് അള്ളാഹുവിന്റെ ഗാത്തിയായ ഒരു സിഫറ്റാണ്. അതായത് അള്ളാഹുവിന്റെ കൈ, മുഖം എന്നൊക്കെ പറയുന്നത് പോലുള്ള കണ്ണ്, അവന്റെ കാല്, അവന്റെ കാൽപാദം, ഹദീസ് വന്നല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവയിലേക്കുള്ള സൂചനയാണിത്. കൈ സ്ഥിരപ്പെടുത്തുന്നതാണ്, പിന്നെ അതേപോലത്തെ എല്ലാം സ്ഥിരപ്പെടുത്തണം. മുഖമുണ്ട്, അള്ളാഹുവിന് മുഖമുണ്ട് അല്ലേ, അവൻ ചിരിക്കുന്നവനാണ്. അള്ളാഹുവിന് കണ്ണുകളുണ്ട്, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുള്ളതായി സ്ഥിരപ്പെടുത്തിയിട്ടുള്ള എല്ലാം സ്ഥിരം. ഇതൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യരുത്, സൃഷ്ടികളുടേത് പോലെയാണ് ഇത് എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല. പതിനൊന്നാമത്തെ വരിയിൽ അദ്ദേഹം പറഞ്ഞു, വഖുൽ യൻസിലുൽ ജബ്ബാറു ഫീ കുല്ലി ലൈലത്തിൻ ബിലാ കൈഫിൻ ജല്ലൽ വാഹിദുൽ മുതമദ്ദിഹു. വഖുൽ, പറയുക അല്ലെങ്കിൽ വിശ്വസിക്കുക, യൻസിലുൽ ജബ്ബാറു ഫീ കുല്ലി ലൈലത്തിൻ, യൻസിലു ഇറങ്ങി വരും, അള്ളാഹു സുബ്ഹാനഹു തആല ഇറങ്ങി വരും. നേരത്തെ പറഞ്ഞത് അവന്റെ ദാത്തിയായ വിശേഷനാണെങ്കിൽ ഇനി പറയുന്നത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ്, ഫിഅലിയായ സിഫത്താണ്. അള്ളാഹ് ഇറങ്ങി വരും, അതൊരു പ്രവൃത്തിയാണ്. അള്ളാഹുവിന്റെ ദാത്തിയായ സിഫത്ത് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അള്ളാഹുവിനോടൊപ്പം ഉണ്ടായിരിക്കും. എന്നാൽ ഫിഅലിയായ സിഫത്ത് പ്രവർത്തനമോ, അത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴേ സംഭവിക്കുള്ളൂ. അതായത് കലാം, സംസാരം അള്ളാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുമ്പോഴേ സംസാരിക്കുള്ളൂ. അപ്പോ അതുപോലെ തന്നെ അള്ളാഹു ഇറങ്ങി വരുന്നു എന്നത് അള്ളാഹു ഉദ്ദേശിച്ചാലേ അവൻ എന്ത് ചെയ്യുള്ളൂ, ഇറങ്ങി വരുള്ളൂ. ഇത് എന്താണ്, എപ്പോഴും ഉള്ള സിഫത്തല്ല. അവൻ ഉദ്ദേശിച്ചാൽ അത് സംഭവിക്കും, ഉദ്ദേശിച്ചില്ലെങ്കിലോ അത് സംഭവിക്കുകയില്ല. വഖുൽ യൻസിലുൽ ജബ്ബാറു ഫീ കുല്ലി ലൈലത്തിൻ, ജബ്ബാറായ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഇറങ്ങി വരും, ഫീ കുല്ലി ലൈലത്തിൻ എല്ലാ രാത്രിയിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഇറങ്ങി വരും, ബിലാ കൈഫിൻ, ആ പറഞ്ഞ ഇറക്കം ബിലാ കൈഫ്, അതിന് രൂപമില്ല എന്ന് അർത്ഥം വെക്കരുത്. ചില ആളുകൾ അർത്ഥം വെക്കുമ്പോൾ അവിടെ തെറ്റിക്കും, അവർ പറയും ബിലാ കൈഫ് രൂപമില്ലാതെ അള്ളാഹു ഇറങ്ങും, അങ്ങനെയല്ല. രൂപം നമുക്ക് അറിയുന്നത് മാത്രമുള്ളൂ, അള്ളാഹു ഇറങ്ങുന്നതിന് ഒരു രൂപമുണ്ട്, അവനെ അറിയുള്ളൂ, നമുക്കറിയില്ല. നമുക്ക് അള്ളാഹു അവന്റെ രൂപം പറഞ്ഞു തന്നിട്ടില്ല. രൂപമില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട് അല്ലേ. ചില ആൾക്കാർ ഈ ആധുനികന്മാരുടെ പുസ്തകത്തിലൊക്കെ കാണാം, രൂപമില്ലാത്തവനാണ് അരൂപിയാണ് ദൈവം എന്ന് അറിയുന്നത്. അള്ളാഹുക്ക് രൂപമുണ്ട്, പക്ഷെ ആ രൂപം നമുക്ക് അറിയില്ല എന്നുള്ളൂ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു തആല അവന് രൂപമുണ്ട്, അത് നമുക്ക് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. രൂപം നമുക്ക് അറിയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ബിലാ കൈഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇറങ്ങി വരുന്നതിന്റെ രൂപം നമുക്ക് അറിയില്ല. അത് അറിയാതെയാണ് നമ്മൾ ആ രൂപം ധരിക്കാതെ, അത് പിന്നെ രൂപമുണ്ടാക്കാതെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ജല്ലൽ വാഹിദു അൽ മുതമദ്ദിഹു, ജല്ല അവൻ ജലാലത്തുള്ളവനായിരിക്കുന്നു, മഹത്വമുള്ളവനായിരിക്കുന്നു. അൽ വാഹിദ് ഏകനായ റബ്ബ്, അൽ മുതമദ്ദിഹു അവൻ പിന്നെ പുകഴ്ത്തപ്പെടുന്നവനാണ്. ഇതാണ് ആ വരിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അള്ളാഹു സുബ്ഹാനഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, ധാരാളക്കണക്കിന് സ്വഹാബികൾ ഉദ്ധരിച്ച ഹദീസാണ്. ചില പണ്ഡിതന്മാർ അത് മുതവാത്തറിന്റെ പദവിയിലേക്ക് എത്തും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനോളം എത്താനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ധാരാളക്കണക്കിന് ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന ഹദീസ് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിഷേധിക്കാനുള്ള കാരണം എന്താ? ബിദഅത്തുകാര് അവർ പറഞ്ഞു അള്ളാഹ് ഇറങ്ങി വരുന്നതാണ്, അപ്പൊ പിന്നെ അർശിന്റെ മേലെ അള്ളാഹു ഉണ്ടായിരിക്കോ? ഈ ജാതി ബിദഅത്തിന്റെ ചോദ്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പറയുമ്പോൾ എന്ത് ചെയ്തിട്ടില്ല? സഹാബികൾ ഒരാൾ പോലും ഇങ്ങനെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് ബിദഅത്താണെന്ന് അറിയുന്നത്. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, ചോദ്യത്തിലും ബിദഅത്ത് ഉണ്ടാവും, എല്ലാം ചോദിക്കാൻ പാടില്ല. ചോദിക്കുന്ന ചിലത് എന്തായിരിക്കണം, സഹാബികൾ ചോദിച്ച മെനഹജിലേ ചോദിക്കാൻ പാടുള്ളൂ. അവർ ചോദിച്ച വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളല്ലാതെ അവരിൽ നിന്ന് ഒരിക്കലും വന്നിട്ടില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് ബിദഅത്താണ്. അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് വസ്സുആലു അൻഹു ബിദഅ, അതിനെക്കുറിച്ച് ചോദിക്കുന്നത് ബിദഅത്താണ് എന്ന് പറയാൻ കാരണം എന്താ? ഇങ്ങനെ ചോദിക്കുന്ന സഹാബികൾക്ക് സ്ഥിരപ്പെട്ടിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഇറങ്ങി വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഏന്ന് മനസ്സിലാവുന്നത്. ധാരാളം സഹാബികൾ ആ ഹദീസ് ഉദ്ധരിച്ചു എന്ന് മനസ്സിലാവുന്നത് അല്ലേ. ഇത് ഇങ്ങനത്തെ ഹദീസുകൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ബിദഅത്തുകാർക്ക് ഒരുതായി ചൊറിച്ചിലാണ്, എന്തിനാണ് ഇതൊക്കെ പറയുന്നത്, ഉണ്ടാതിരുന്നാ പോലെ എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഹദീസ് ധാരാളം തവണ പറഞ്ഞിട്ടുണ്ട് എന്നതിന് തെളിവെന്താ? ധാരാളം സഹാബികൾ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരോടൊക്കെ നബി അത് പറഞ്ഞിട്ടുണ്ടാവണം, അതുകൊണ്ടാണല്ലോ അവരെല്ലാം ഉദ്ധരിച്ചത് അല്ലേ. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത് ബിദഅത്തുകാരുടെ കൂട്ടത്തിൽ ഒരാളും ഉണ്ടായിരിക്കുകയില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിൽ ഏതെങ്കിലും ചില ഹദീസെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ ഒരു അനിഷ്ടം തോന്നാത്തവനായി ഒരു ബിദാത്തുകാരൻ ഉണ്ടാവില്ല. അപ്പൊ ഒരു സുന്നിയുടെ അടയാളം, അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരാളുടെ അടയാളം തന്നെ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ ഒരു ഹദീസ് കേട്ടാൽ അവന് മനസ്സിനൊരു പ്രയാസം ഉണ്ടാവില്ല. ചിലപ്പോൾ അവനെ എതിരായിരിക്കും, അവനത് ജീവിതത്തിൽ ഇല്ലാത്ത കാര്യമായിരിക്കും, പക്ഷെ എന്നാലും അവൻ അതിനോട് പ്രയാസം തോന്നില്ല. അവനത് ജീവിതത്തിൽ പാലിക്കുന്നില്ലാത്തത് കൊണ്ടുള്ള സങ്കടം അവനുണ്ടായിരിക്കാം. പക്ഷെ ഒരിക്കലും ആ ഹദീസ് ആളുകൾ പറയുന്നതിൽ, അത് ജനങ്ങൾ കേൾക്കുന്നതിൽ അവന് പ്രയാസം ഉണ്ടാവില്ല. റസൂലുള്ളാഹിന്റെ എല്ലാ ഹദീസിനോടും സ്നേഹത്തോടുകൂടിയുള്ള, ഇഷ്ടത്തോടുകൂടിയുള്ള മനോഭാവമാണ് ഉണ്ടായിരിക്കുക. അദ്ദേഹം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, അഹ്ലു സുന്നത്തി വൽ ജമാഅ യതുബൂന മാ ലഹും വമാ അലൈഹിം. അഹ്ലു സുന്നത്തി വൽ ജമാഅ അവർക്ക് അനുകൂലമായതും പ്രതികൂലമായതും എഴുതും, പഠിപ്പിച്ചു കൊടുക്കും ജനങ്ങൾക്ക്. ചിലപ്പോ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, അവനത് അംഗീകരിച്ചുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ റസൂലുള്ളാഹിന്റെ ഹദീസ് എങ്ങനെയാണ്? എന്നെ അല്ല നിങ്ങൾ നോക്കേണ്ടത്, റസൂലുള്ളാഹി ഹദീസ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവനായിരിക്കും അവൻ. എന്റെ അർത്ഥം പറയുന്നത് ചെയ്യാൻ പാടില്ല എന്നല്ല, അല്ലെങ്കിൽ ചെയ്യാൻ, അത് മോശമായ സ്വഭാവമാണ്. പക്ഷേ അഥവാ അവന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പോലും അവൻ ആ ഹദീസിനോടൊരു പ്രയാസം ഉണ്ടാവുകയില്ല. എന്നാൽ അഹ്ലുൽ ബിദഅത്തി വൽ ഫുർഖത്തി യക്തുബൂന മാ ലഹും വലാ യക്തുബൂന മാ അലൈഹിം, ബിദഅത്തുകാർ അവർക്ക് അനുകൂലമായത് മാത്രമേ അവർ പറയുകയും എഴുതുകയും ചെയ്യുകയുള്ളൂ, അവർക്ക് പ്രതികൂലമായത് അവർ പറയുകയോ എഴുതുകയോ ചെയ്യുകയില്ല. നമ്മുടെ സ്വഭാവം എന്താണെന്ന് പരിശോധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചില ഹദീസുകൾ ആൾക്കാർ കേട്ടിരുന്നില്ലെങ്കിൽ ഇതൊക്കെ എന്തിനാ അങ്ങനെ പറയുന്നത് എന്ന ഒരു തോന്നൽ അവന്റെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ട് എങ്കിൽ അവൻ അവന്റെ ഹൃദയം പരിശോധിക്കട്ടെ. ചില ഹദീസ് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് എന്തിനാ പിന്നെ ഇത് പറഞ്ഞേ, അല്ലേ അത് പറയാതെ ഒത്തുകൂടെയെന്ന് എന്ന് തോന്നില്ല, അത് പാടില്ല. അള്ളാഹു റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞതെല്ലാം പൂർണ്ണമായി ശമിഅന വഅതഅന എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകരിക്കേണ്ടവനാണ് ഓരോ മുസ്ലിമും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ വന്ന ഹദീസ് ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, യൻസിലു റബ്ബുന തബാറക വതആല كل ليلة إلى السماء الدنيا. الله سبحانه وتعالى يلا راطري لهم السماء الدنيا. سماء الدنيا نمال ونال عقاشة بردو ونال متعقاشة دنيا الوريك ترتك مع عقاشة مانا السماء الدنيا. إيه السماء الدنيا لان اندل لذي أكشتر انجل كوند الله لان انجل ستر لذي. ولقد زينا السماء الدنيا بمصابيح. ينزل ربنا تبارك وتعالى كل ليلة എല്ലാ രാത്രിയും അള്ളാഹു സുബ്ഹാനഹു വതആല ഇറങ്ങി വരും. ഇല സമാ ഇദ്ദുനിയ ഏറ്റവും അടുത്തുള്ള ആകാശത്തിലേക്ക്. ഹിന്നയബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് ബാക്കിയുള്ള സമയത്ത്. രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് എന്ന് പറയുമ്പോൾ എങ്ങനെയാ കണക്ക് കൂട്ടുക? ആറു മണി രാത്രി മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന ആറു മണിയാണെങ്കിൽ സുബഹ് ബാങ്ക് അടുത്ത ദിവസം ആറു മണിക്കാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. രാത്രി എപ്പോഴും പകലിനേക്കാൾ കുറച്ചായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, പിന്നെ മഗ്രിബ് ബാങ്ക് ആറു മണിക്കും സുബഹ് ബാങ്ക് അടുത്ത ദിവസം ആറു മണിക്കും ആണെങ്കിൽ എത്ര മണിക്കൂർ ഉണ്ടാവും മൊത്തത്തിൽ? രാത്രി 12 മണിക്കൂറായി. അപ്പൊ ഇത് മൂന്നായി തിരിച്ചാൽ 4 മണിക്കൂർ. അതിൽ അവസാനത്തെ 4 മണിക്കൂർ അപ്പൊ എത്ര മണിക്ക് തുടങ്ങും? എത്ര മണിക്കാ തുടങ്ങ? 2 മണിക്ക് അവസാനത്തെ മൂന്നിലൊന്ന് ആരംഭിക്കും. അപ്പൊ ഇങ്ങനെ കൂട്ടിയാൽ അവസാനത്തെ മൂന്നിലൊന്ന് കിട്ടും. ഈ അവസാനത്തെ മൂന്നിലൊന്നിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഇറങ്ങി വരും. യഖൂൽ, അവൻ പറയും, മൻ യദഊനി ഫഅസ്തജീബ ലഹു, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ അവന് ഉത്തരം നൽകാം. വമൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു, ആരുണ്ട് എന്നോട് പാപമോചനം ചോദിക്കാൻ, ഞാൻ അവർക്ക് പുറത്തു നൽകാം. വമൻ യസ്അലുനി ഫഉഅതിയഹ, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ ചോദിക്കുന്നത് അവന് നൽകാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ പറയുന്നതാണ് ഈ സന്ദർഭത്തിൽ. അപ്പൊ ഇതിലുള്ള ഈമാനികമായ അസറിന്റെ ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവർ സഹറിന്റെ സന്ദർഭത്തിൽ, സഹറിന്റെ സമയത്ത് അവർ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവരാണ്. അപ്പൊ ഇതിനെ നിഷേധിക്കുന്നവരാണ് ബിദഅത്തുകാർ, അഹ്ലുസുന്നത്തിൽ അംഗീകരിക്കുന്ന ആളുകളാണ്. ഇത് മാത്രം അംഗീകരിച്ചാൽ പോരാ, അള്ളാഹുവിന്റെ പ്രവൃത്തിയായി എന്തൊക്കെ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ അംഗീകരിക്കണം. അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്, അള്ളാഹു ഉപജീവനം നൽകുന്നവനാണ്, അവനാണ് മഴ പെയ്യിപ്പിക്കുന്നത്, അവനാണ് ജീവൻ നൽകുന്നത്, അവനാണ് മരിപ്പിക്കുന്നത്, അല്ലെ, അവൻ ചിരിക്കും, അവൻ ദേഷ്യം പിടിക്കും അല്ലെ, അതൊക്കെ ഹദീസിൽ ചേർപ്പെട്ടില്ലേ. അതുപോലെ തന്നെ അള്ളാഹുവിന് ഈർഷ്യത ഉണ്ടാകും, ഈർഷ്യതയുണ്ടാകും, ദേഷ്യം പിടിക്കും അവൻ. എപ്പോഴാണ് ദേഷ്യം പിടിക്കുന്നത്? ഒരു മുഅ്മിൻ അള്ളാഹു ഹറാമാക്കിയ കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ ദേഷ്യം പിടിക്കും ആണല്ലേ. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ധാരാളക്കണക്കിന് പ്രവർത്തിക്കുന്ന വിശേഷണങ്ങളുണ്ട്. ഈ പ്രവർത്തിക്കുന്ന വിശേഷണങ്ങളെല്ലാം അവന് സ്ഥിരീകരിക്കണം. അള്ളാഹുവിന്റെ എല്ലാ പ്രവർത്തികൾക്കും ഒപ്പം തന്നെ രണ്ട് വിശേഷണങ്ങൾ ഉണ്ടായിരിക്കും. ഏത് പ്രവർത്തികൾ എടുത്താലും അള്ളാഹുവിന്റെ പ്രവർത്തികളുടെ പ്രത്യേകതകളിൽ പെട്ട രണ്ട് കാര്യങ്ങൾ എല്ലാ പ്രവർത്തികൾക്കും മുൻപിലുണ്ടായിരിക്കും. ഒന്ന് അൽ മഷീഅ, അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു കാര്യവും പ്രവർത്തിക്കുകയില്ല. അവൻ ഉദ്ദേശിക്കാതെ ഒരു കാര്യവും പ്രവർത്തിക്കുകയില്ല. അവന്റെ എല്ലാ പ്രവർത്തിക്കും മുൻപിൽ അവന് ഉദ്ദേശമുണ്ട്, മഷീഅത്ത് ഉണ്ടായിരിക്കും, ഉദ്ദേശിക്കാതെ ചെയ്യുന്ന. അപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളിന്ന് ഇന്ന സ്ഥലത്ത് യാത്ര ഒരാളെ കണ്ടു സംസാരിച്ചു, അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് അള്ള ഉദ്ദേശിച്ച കാര്യം, അതുകൊണ്ടാണ് നടന്നത്, ഉദ്ദേശിച്ചില്ലെങ്കിൽ നടക്കൂലായിരുന്നു. ഒന്ന്, രണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ എല്ലാ പ്രവർത്തികൾക്കും പിന്നിൽ ഹിക്മത്ത് ഉണ്ടായിരിക്കും. ഹിക്മത്തില്ലാതെ, ഒരു ലക്ഷ്യമില്ലാതെ, ഒരു മഹത്തരമായ ഉദ്ദേശമില്ലാതെ ഒരു കാര്യവും പ്രവർത്തിക്കില്ല. ഇത് അള്ളാഹുവിന്റെ പരിപൂർണതയിൽപ്പെട്ടതാണ്. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, പല പല പ്രവൃത്തിയും ചെയ്യും, ചിലതിന് ഉദ്ദേശം ഉണ്ടാവില്ല, ചിലത് ഉദ്ദേശം ഉണ്ടാവും, ആ ഉദ്ദേശം ചിലപ്പോൾ നടന്നോളുന്നില്ല, ചിലപ്പോൾ ആ ഉദ്ദേശം മഹാ പോക്കേയിരിക്കും. പക്ഷെ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ പരിപൂർണമായും മഹത്തരമായ ഉദ്ദേശമുള്ളതായിരിക്കും, ഇല്ലാതെ അവനൊന്നും ചെയ്യില്ല. ആകാശഭൂമികളെ പഠിച്ചതിനെ കുറിച്ച് പറഞ്ഞില്ലേ അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ولو اردنا ان نتخذ له ولاتخذنا. നാം ഇത് കളിയായി പടക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു, നമ്മൾ അത് ചെയ്യുമായിരുന്നു, പക്ഷെ നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല കളിയായിട്ട് അടഹായി വെറുതെ ഒരു കാര്യമോ ചെയ്യുകയില്ല. അള്ളാഹുവിന്റെ എല്ലാ പ്രവൃത്തിക്കും പിന്നിലും ഒരു ഉദ്ദേശം. അത് ഒരു മുഅ്മിനു നൽകുന്ന ബോധ്യം എന്താണ്, ആ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇതിനൊക്കെ പിന്നെ അള്ളാഹുക്ക് ഒരു ഉദ്ദേശമുണ്ട്. എല്ലാ കാര്യത്തിലും ഇഖ്തിലാഫുകൾ, ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ ആൾക്കാർ എന്താ ഇങ്ങനെ ഭിന്നത, എന്താ ഇങ്ങനെ ഭിന്നത, അള്ളാഹുവിന്റെ പിന്നെ ഉദ്ദേശമുണ്ട്. എന്റെ ഉദ്ദേശം ഇതിൽ ആരാണ് ഹക്കിന്റെ ഒപ്പം നിൽക്കുന്നത്, ആരാണ് ബാത്തിലിനെ പിന്തുടരുന്നത്. ഇതില്ലാതെ ദുനിയാവ് ജീവിക്കൂല, എല്ലാ സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ അവർക്ക് പിന്നെ ഈ രണ്ട് ഉദ്ദേശം, ഈ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. അത് ഈ പറഞ്ഞത് മനസ്സിലാക്കണം. വഖുൽ യൻസിലുൽ ജബ്ബാറു ഫീ കുല്ലി ലൈലത്തിൻ ബിലാ കൈഫിൻ ജല്ലൽ വാഹിദുൽ മുതനദ്ദഹു ഇലാ ഫബഖി ദുനിയാ യമുന്നു ബിഫദ്ലിഹി ഫതുഫ്രജു അബ്വാബു സമാഇ വതുഫ്തഹു ഇലാ ഫബഖി ദുനിയാ. അവൻ എവിടേക്കാണ് ഇറങ്ങി വരുന്നത്? അള്ളാഹു ഇറങ്ങി വരുന്ന അവൻ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അതുപോലെ തന്നെ അവൻ എവിടേക്കാണ് ഇറങ്ങി വരും? ഇലാ ഫബഖി ദുനിയാ, ദുനിയാവിനോട് അടുത്ത് നിൽക്കുന്ന ആകാശത്തേക്കാണ് അവൻ ഇറങ്ങി വരും. ഫബഖ് എന്ന് പറഞ്ഞാൽ റുത്ബത്ത് എന്നാണ്, ഓരോ പടിയിലെ. അതിൽ ആകാശത്തിനുണ്ട് ഏഴെണ്ണുണ്ട്, ഏഴാമത്തെ ആകാശത്ത് ഒന്നാമത്തെ പടി, ഒന്നാം നമ്മളെ ഇവിടുന്ന് അങ്ങോട്ട് ഒന്നാമത്തെ ആകാശം ഏതാണ്? ദുനിയാ. അതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇറങ്ങി വരും. യമുന്നു ബിഫദ്ലിഹി, അവൻ യമുന്നു അവൻ ഔദാര്യം ചൊരിയും, ബിഫദ്ലിഹി അവന്റെ മഹത്തരമായ ഫദ്ല് കാരണത്താൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം നന്മകൾ വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കും. ഫതുഫ്രജു അബ്വാബു സമാഇ വതുഫ്തഹു, അപ്പോൾ ഫതുഫ്രജു തുറക്കപ്പെടും. അബ്വാബു സമാ, ഫറജു എന്നല്ല വിടവ് എന്ന്. ഫതുഫ്രജു അബ്വാബു സമാ, ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. വതുഫ്തഹു, തുഫ്തഹു എന്നാലും തുറക്കപ്പെടും, ആകാശത്തിന്റെ വാതിലുകൾ ആ സന്ദർഭത്തിൽ തുറക്കപ്പെടും. യഖൂലു, അള്ളാഹു പറയും, യഖൂലു എന്നല്ല അള്ളാഹു പറയുന്ന, യഖൂലു അല മുസ്തഗ്ഫിറുൻ യൽഖ ഗാഫിറാ وَمُسْتَمْنِحٌ خَيْرًا وَرِزْقًا سَيُمْنَحُ അല എന്നത് അമ്രിന്റെ വാക്കാണ്, അത് കൽപ്പിക്കാൻ വേണ്ടിയിട്ടില്ല, പക്ഷേ ഒരു റിസ്കോടുകൂടി ഒരു സ്നേഹത്തോടുകൂടി കൽപ്പിക്കുമ്പോഴാണ് അല എന്ന് പറയുക. ഒരു അടുപ്പത്തോടുകൂടി ചെയ്യടാ എന്ന് പറയുന്നതിന് പകരം ചെയ്തൂടെ എന്ന് പറയുന്ന രൂപത്തിൽ, അർവന്റെ രൂപത്തിൽ പറയുന്നതാണ് അല എന്ന വാക്ക് അതിന് ഉപയോഗിക്കുന്നത്. അല മുസ്തഗ്ഫിറുൻ യൽഖ ഗാഫിറാ, അല മുസ്തഗ്ഫിർ, പാപമോചനം തേടുന്നവരുണ്ട് എങ്കിൽ, യൽഖ ഗാഫിറൻ, അവൻ ആരെ കണ്ടുമുട്ടാൻ കഴിയും? പുറത്തു കൊടുക്കുന്ന ഗാഫിറായ റബ്ബിനെ അവന് കണ്ടുമുട്ടാം. ആരെങ്കിലും പാപമോചനം തേടുന്നുണ്ടെങ്കിൽ അവന്റെ പാപം ഞാൻ പുറത്തു കൊടുക്കാം, അള്ളാഹു ഉറപ്പണം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഉറപ്പ് കൊടുക്കണം. അത് ആരാണ് എന്നോട് പാപം ഞാൻ തരാനുള്ളത്? ഞാനോട് പുറത്തു കൊടുക്കാം.
ومستمنح خيرا ورزقا فيمنح ومستمنح مستمنح لنا طالب
തേടുന്നവനായി ആരാണുള്ളത്? مستمنح لنا طالب തേടുന്നവനായി ആരാണുള്ളത്? خيرا എന്താണ് അവൻ തേടുന്നത്? നന്മയാണ് തേടുന്നത്.
ورزقا
ഉപജീവനമാണ് അവൻ തേടുന്നത്.
فيمنح
അവന് ആ പറഞ്ഞ ഉപജീവനം നൽകപ്പെടുന്നതാണ്.
رواذاك قوم لا يرد حديثهم
رواذاك روا നിവേദനം ചെയ്തിരിക്കുന്നു, റിവായത്ത് ചെയ്തിരിക്കുക. ഈ പറഞ്ഞ കാര്യം, ഏക പറഞ്ഞ കാര്യം, അള്ളാഹു അറിഞ്ഞിരുന്ന കാര്യം നിവേദനം ചെയ്തിരിക്കുന്നു.
ഖൗമുൻ
ഒരു കൂട്ടമാളുകൾ, ലാ യുറദ്ദു ഹദീസുഹും അവരുടെ ഹദീസ് തള്ളപ്പെടുന്നതല്ല. ലാ യുറദ്ദു ഹദീസുഹും അവരുടെ ഹദീസ് തള്ളപ്പെടുന്നതല്ല. ഈ സന്ദർഭം നമ്മൾ ചെറുതായിട്ട് ഒരു പോയിന്റ് അവിടെ നമ്മൾ മനസ്സിലാക്കണം. ഹദീസുകൾ നമ്മൾ സ്വീകരിക്കുന്നത് വലിയ വലിയ പരിശോധനകൾക്ക് ശേഷമാണ്, അല്ല വെറുതെ അല്ല. ഹദീസിൽ ഒരു റാവിയെ അദ്ദേഹം സ്വീകാര്യനായി മാറണമെങ്കിൽ അദ്ദേഹം സിക്കത്തായി വിശേഷിപ്പിക്കപ്പെടണം. സിക്കത്തായി വിശേഷിപ്പിക്കപ്പെടണം. എന്താണ് ഈ സിക്കത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അയാൾക്കുണ്ടാകണം. സിക്കത്താവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അയാൾ ദീനിയായി സുരക്ഷിതനായിരിക്കും, സൂക്ഷ്മതയുള്ളവനായിരിക്കണം. ദീനിയായിട്ടയാൾ സൂക്ഷ്മത ഉള്ളവനായിരിക്കണം. രണ്ട്, അയാൾക്ക് ഹിഫ്ദ് ഉണ്ടായിരിക്കണം. ദീനിയായി സൂക്ഷ്മത ഉണ്ടാവുകയാണ് അതിന്റെ അർത്ഥം എന്താ? പണ്ഡിതന്മാർ വിശദീകരിച്ചവർക്ക് ശിർക്ക് ഉണ്ടാവാൻ പാടില്ല. വിദഅത്തുകൾ ഉണ്ടാകാൻ പാടില്ല, പൊതുവെ അതാണ് നിയമം. വൻപാപങ്ങൾ ചെയ്യുന്നവനാകാൻ പാടില്ല. പരസ്യമായിട്ട് ആൾക്കാരെ മുന്നിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ വൻപാപം ചെയ്യുന്നവനെ അറിയപ്പെടുന്നവനാകാൻ പാടില്ല. രഹസ്യമായിട്ട് ചെയ്യുന്ന നമുക്ക് അറിയാൻ പറ്റില്ല. വൻപാപം ചെയ്യുന്നവനാവാൻ പാടില്ല. മൂന്ന്, നാല്, അവനെ സംബന്ധിച്ചിടത്തോളം ഖവാരി മുൽ മുറുഅത്ത് ഉണ്ടാകാൻ പാടില്ല. ഖവാരി മുൽ മുറുഅത്ത് എന്ന് പറഞ്ഞാല് പൊതുവെ നാട്ടിൽ ജനങ്ങൾ മാന്യന്മാരായ ആളുകൾ ചെയ്യുന്നത് അതിന് വിരുദ്ധമായത് പ്രവർത്തിക്കുന്നവനാവാൻ പാടില്ല. ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നതൊക്കെ അനുവദനീയായിരിക്കും, പക്ഷേ പൊതുവെ നാട്ടിൽ മാന്യന്മാരായ ജനങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ജീവിക്കുന്നവനായിരിക്കണം, അതിൽ പോലും ശ്രദ്ധിക്കുന്നവനായിരിക്കണം. ഉദാഹരണത്തിന്, പിന്നെ റോട്ടിലൂടെ ഇങ്ങനെ ഐസ്ക്രീം മുമ്പിൽ നടക്കാന്നുള്ളത് അനുവദനീയമാണ് അല്ലേ? മുബാഹം. ഐസ്ക്രീം ഒരാൾക്ക് തിന്നാ, പക്ഷേ ഒരു ദീനൊക്കെ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ ഇങ്ങനെ റോട്ടിൽ കൂടെ നിന്ന് തിന്നു നടന്നാൽ എങ്ങനെ ഉണ്ടാവും? അത് അയാൾക്ക് യോജിച്ചതല്ല, അത് മുറുഅത്തിന് വിരുദ്ധമാണ്. പറഞ്ഞത് മുറുഅത്തിന് വിരുദ്ധമായ, നാട്ടിൽ പൊതുവെ മാന്യന്മാരായ ആളുകൾ ചെയ്യുന്ന ഒരു വിരുദ്ധമായ പ്രവർത്തനം അയാൾ ഉണ്ടാവാൻ പാടില്ല. അത്ര വരെ ശ്രദ്ധിച്ചിരുന്നു. ചില വാഹനങ്ങൾ, ഉദാഹരണത്തിന് ഒരാള് ഭയങ്കര ദീനൊക്കെ പറയുന്ന ആളാണ്, എല്ലാം ക്ലാസ്സൊക്കെ എടുക്കും, അയാൾ ഭയങ്കര സൈലൻസറൊക്കെ ഒഴിവാക്കിച്ചൊരു ബൈക്കും അങ്ങനെ പോയാലുണ്ടോ റോട്ടിൽ കൂടെ? ഏ, അത് അയാൾക്ക് യോജിച്ചതല്ല. അത് അനുവദനീയമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് ഓടിക്കുന്ന അനുവദനീയം തന്നെയാണ്, പക്ഷെ അത് അയാൾക്ക് യോജിച്ചതല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ദീനിന്റെ ആളുകളായി ജീവിക്കുന്ന അവർ എന്ത് ചെയ്യാൻ പാടില്ല? ഇത്തരം പ്രശ്നങ്ങൾ വരെ അവർക്ക് വരാൻ പാടില്ല. അപ്പോഴാണ് സിക്കത്ത് വരെ അവർ അവനെ വളരെ ശ്രദ്ധിക്കും. കളവ് ഇയാൾക്ക് വരുന്നുണ്ടോ, വളരെ ഇത് പല രൂപത്തിൽ ശ്രദ്ധിക്കും. വെറുതെ കളവ് അറിയുന്നത് മാത്രമല്ല, ഇവൻ പറയുന്ന ഹദീസുകൾ വരെ അവർ ശ്രദ്ധിക്കും. ഈ ഹദീസുകൾ വാക്കുകൾ മാറ്റി പറയുന്നുണ്ടോ ഒക്കെ ശ്രദ്ധിക്കുമായിരുന്നു. എന്നിട്ട് അവർ കണ്ടുപിടിക്കുമായിരുന്നു. ഇത് അവരുടെ ദീനിയായ വശം. ഇനി ഹിഫ്ദോ? ഹിഫ്ദ് എന്റെ ഉസ്താദ് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ ഹിഫ്ലാക്കുന്നത് പോലെ അവർ ഹദീസുകൾ ഹിഫ്ലാക്കാറുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളോട് ഒരാൾ വന്നിട്ട് മാലിക്യോ വിദ്യ നടത്തി കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കോ? ഇല്ല, ഉടനെ കുട്ടിയാക്കനെ. അതേപോലെ ഹദീസ് ഹിഫ്ലാക്കണം, ഉടനെ ചോദിച്ചാൽ ഉടനെ കിട്ടണം. അങ്ങനെ അവർ ഹദീസിന്റെ ഹിഫ്ദ് പരിശോധിച്ചിരുന്നു. അത്രയധികം ഹിഫ്ദ് അവർക്കുണ്ടാകണമായിരുന്നു. അപ്പോഴാണ് ഒരാൾ സിഖ എന്ന് വെച്ചിട്ട് അങ്ങനെയുള്ള ആളുകളെയാണ് ഹദീസിൽ സ്വീകാര്യരായി പറയാൻ അവരുദ്ധരിച്ച ഹദീസാണിത്. ഒരാളുടെ ഹിഫ്ദ് പരിശോധിക്കാൻ അവർ സ്വീകരിച്ചിരുന്ന വഴിയുണ്ടായിരുന്നു. അല്ലെ, ഉദാഹരണത്തിന് ഞാനിപ്പോ നിങ്ങളോട് ഞാനുദാഹരണത്തിനോട് കഥ പറഞ്ഞു ചോദിക്കാം. ഒരിക്കൽ ഞാനും കുറച്ച് ആൾ, ഒരു അഞ്ചാളും കൂടി ഒരു നാട്ടിൽ ഇന്ന നാട്ടിലേക്ക് പോയി, ശലാലയിലേക്ക് പോയി, ഇതൊക്കെ പറയുന്നു. അവിടെ പോയി ഞങ്ങൾ ഇന്ന കാർ ഓടിച്ചു എന്നൊക്കെ പറഞ്ഞ കഥ പറഞ്ഞു. ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ എന്റെ അടുക്കൽ തിരിച്ചു വന്നിട്ട് പറയണം ആ കഥ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞുതരാൻ. ഞങ്ങൾ അന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ആറാൾക്കാരായിട്ട് പിന്നെ മസ്കത്തിൽ പോയി എന്ന് അറിഞ്ഞില്ലേ? അപ്പൊ എനിക്കെന്നൊരു സംശയം, അഞ്ചാണോ ആറാണോ ശലാലേക്ക് തന്നെയാണോ പോയതല്ല മസ്കറ്റിക്കാണോ പോയത്? ഇങ്ങനെ അവന് സംശയം ഉണ്ടായിരിക്കാൻ, അല്ലെങ്കിൽ അവനത് കേട്ടിട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവന്റെ ഹിഫ്ദ് അവർ കുറഞ്ഞതായി കണക്കാക്കുമായിരുന്നു. എന്നാൽ നോക്കണം, അല്ല ഹദീസ് അവർ തിരിച്ചെന്ന് പറയും. ഉദാഹരണത്തിന് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് പറയുന്നത് ഇവർ തിരിച്ചിട്ട് അബ്ദുറഹ്മാൻ മുഹമ്മദിനാക്കി വെക്കും. ഇയാളത് കണ്ടെത്തിയില്ലെങ്കിൽ അയാളുടെ ഹിഫ്ദ് പോരാ എന്നവർ വിധി പറയുമായിരുന്നു, അല്ല സിഖത്ത് എന്ന പദവിയിൽ നിന്ന് അയാളെ താറ്റി വെക്കുമായിരുന്നു. ഇങ്ങനെ പരിശോധിച്ചിട്ടാണ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒക്കെ ഹദീസുകൾ ഉദ്ധരിച്ചത്. അതാണ് പിൽക്കാലഘട്ടത്തിൽ മര്യാദക്ക് നിസ്കാരം പോലും ചിലപ്പോൾ ഇല്ലാത്ത ആളുകൾ വന്ന് എടുത്തു വായിച്ചിട്ട് ഏ ബുഖാരി ഉദ്ധരിച്ചത് എന്താ ഇയാൾക്ക് ദീനം അറിയില്ലേ എന്ന് പറയുന്നത്. ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ ചില ആളുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ പ്രസംഗിക്കുമ്പോൾ പറയും ബുഖാരിക്ക് ഖുർആൻ തന്നെ അറിയില്ല, കണ്ടില്ല ഖുർആൻ വിരുദ്ധമായ ഹദീസ്. എന്താണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്? അള്ളാഹുവിന്റെ ദീൻ നമുക്ക് സംരക്ഷിച്ച് എത്തിച്ചു തന്ന പണ്ഡിതന്മാർ. അതിനെ കുറിച്ചാണ് പറഞ്ഞത് ഈ ഹദീസുകൾ ഉദ്ധരിച്ചിരിക്കുന്നത് ഹദീസ് തള്ളപ്പെടാൻ പാടില്ലാത്ത വിശ്വസ്തരായ ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹദീസ് സ്വീകരിച്ചത്. നഷ്ടക്കാരായിരിക്കുന്നു ഖൗമുൻ ഒരു വിഭാഗം ആളുകൾ കദ്ദബൂഹും അവർ ഇവരെ കളവാക്കിയിരിക്കുന്നു. ഇവരെ എന്ന് പറഞ്ഞാൽ ഈ റാവിമാരെ. റാവിമാരെ കളവാക്കിയതിന്റെ കഥ പറഞ്ഞാൽ അല്ലേ, മുഅ്തസിലികളിൽപ്പെട്ട ചില ആളുകൾ പേരുണ്ട് അംറു ഇബ്നു ഉബൈദാണ് സംശയമുണ്ട് എന്ന് നേതൃത്വത്തിലുള്ള സ്ഥലം. അയാൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന ഹദീസിനെ കുറിച്ച് അയാൾ പറഞ്ഞത് ഇത് എന്നോട് അമ്മശാണ് പറഞ്ഞതെങ്കിൽ ഞാൻ പറഞ്ഞു നീ പറഞ്ഞ കളവാണ് എന്ന് പറയും. ഇത് എന്നോട് പറയുന്നത് അബൂ ഹുറൈറയാണെങ്കിൽ ഞാൻ അബൂ ഹുറൈറയോട് പറയും റസൂലുള്ള പറഞ്ഞു റസൂലുള്ളതിന് കള്ളം കെട്ടിച്ചമച്ചതാണെന്ന് പറയും. ഇത് എന്നോട് പറയുന്നത് മുഹമ്മദ് നബിയാണെങ്കിൽ ഞാൻ റസൂലുള്ള മുഹമ്മദിനോട് പറയും ഇത് വിശ്വസിക്കും ഇതൊക്കെ വിശ്വസിക്കാമെന്ന് ഞങ്ങൾ നിങ്ങളോട് കരാർ വാങ്ങിച്ചിട്ടില്ല. ഇത് അള്ളാഹു എന്നോട് പറഞ്ഞാൽ അള്ളാഹുവിനോട് പറയും ഇത് വിശ്വസിക്കാനല്ലെങ്കിൽ ഞങ്ങളെ പറിച്ചത് എന്ന് പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കണം, ബുദ്ധി അവൻ ബുദ്ധിയെ ഇലാഹാക്കിയത് കൊണ്ട് അവനുണ്ടായ അവസ്ഥ നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ അവർ പരിപൂർണമായി നിഷേധിച്ചു തള്ളിയിട്ടുണ്ട്. ആ അവസ്ഥ അവർക്കുണ്ട്. അല ഖാബ ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ അവർ നശിച്ചു പോയിരിക്കുന്നു. കദ്ദബൂഹും, അവരിതാ ഈ പണ്ഡിതന്മാരെ കളവാക്കിയിരിക്കുന്നു. വഖുബ്ബിഹു, അവർ മോശക്കാരാകട്ടെ, അവർ നശിച്ചു പോകട്ടെ എന്ന് അവർക്ക് എതിരെ ഇവിടെ ശൈഖുകൾ പ്രാർത്ഥിക്കുകയാണ്. ഇത് ചരിത്രത്തിൽ ഈ പ്രാർത്ഥന ശൈഖ് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ഇത് സംഭവിച്ച കാര്യമാണ്. ആരാണോ സുന്നത്തിന്റെ ഭാഗത്തുള്ളത് അവർ അവരും അവരുടെ ഓർമ്മകളും അവരുടെ വിജ്ഞാനവും നിലനിൽക്കും. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അത് ഞാനെന്നേ ഉള്ളൂ ഇവിടെ സെൽഫികളെ നോക്കാനും സംരക്ഷിക്കാനൊക്കെ എന്നൊക്കെ നീ വിചാരിക്കുന്നുണ്ട് എങ്കിൽ നീ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. നീ അള്ളാഹുവിന്റെ ദീനെ സഹായിച്ചാൽ അവൻ എന്നെ സഹായിക്കും, അല്ലാതെ അള്ളാഹുവിന് നിന്നെ കൊണ്ട് യാതൊരു ഉപകാരമില്ല. ദീനിനെ നീ സഹായിച്ചാൽ നിനക്കാണ് ഉപകാരമുള്ളത്. നോക്കൂ നിങ്ങൾ, സുന്നത്തിനെ സഹായിച്ചവർ അവരുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. ഏത് മുസ്ലിമിനാണ് ഇമാം അഹമ്മദിനെ അറിയാത്തത്, ഇമാം ഷാഫിഈയെ അറിയാത്തത്, ഇമാം മാലിക്കിനെ അറിയാത്തത്, ഇമാം ഹനീഫെ അറിയാത്തത്? ഏത് മുസ്ലിമിനാണ് ബുഖാരി അറിയാത്തത്, മുസ്ലിമിനെ അറിയാത്തത്, തിർമിദി അറിയാത്തത്, നസായി ഇബ്നു മാജഹ് ഇബ്ദാദിനൊക്കെ അറിയാത്തത്? എന്നാൽ ഏത് മുസ്ലിമിനാണ് മുഅ്തസിലികളുടെ നേതാവിനെ അറിയാം? ഏത് മുഅ്തസിൽ ഏത് മുസ്ലിമിനാണ് ജഹ്മു ഇബ്നു സഫ്വാനെ അറിയാം? ഇതൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ അവരെവിടെ പോയി? അവരുടെ പുസ്തകങ്ങൾ എവിടെ പോയി? അവരുടെ ഓർമ്മകൾ എവിടെ പോയി? അവർക്ക് വേണ്ട പ്രാർത്ഥനകൾ എവിടെ? ഒന്നുമില്ല. ഇത് ബിദഅത്തുകാരുടെ കാര്യത്തിൽ കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലെ ഹദീസ് നിഷേധികൾ നോക്കൂ നിങ്ങൾ, എത്രയെത്ര ഗ്രന്ഥങ്ങൾ അവർ രചിച്ചിട്ടുണ്ട്. അവരെവിടെ പോയി? അവർ മരിച്ചു, അവരുടെ ഓർമ്മകളും തകർന്നുപോയി. എന്നാൽ സുന്നത്തിനെ സഹായിച്ചവർ അവരുടെ ഓർമ്മകൾ അള്ളാഹു നിലനിർത്തും, അവരുടെ ഇൽമിനെ അള്ളാഹു നിലനിർത്തും. പണ്ഡിതന്മാർ പറഞ്ഞായി കാണാം, സൂറത്തു ഷർഹിൽ അള്ളാഹു പറഞ്ഞത് അള്ളാഹുന്റെ റസൂലാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലെ ഇതാ താങ്കളുടെ ഓർമ്മ താങ്കളുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നു, ജനങ്ങൾക്കിടയിലൊക്കെ നാം അത് പ്രചരിപ്പിച്ചിരിക്കുന്നു. മുഫസ്സിറുകൾ പറഞ്ഞാൽ കാണാം ഈ പറഞ്ഞതിന്റെ ഒരു പങ്ക് അള്ളാഹുന്റെ റസൂലിന്റെ ഹദീസിനെ സംരക്ഷിക്കുന്നവർക്കുണ്ട്. അവർ മരിച്ചാലും അവരുടെ ഓർമ്മ ബാക്കിയാവും. എന്നാൽ റസൂലുള്ളയുടെ ഹദീസിനെ തള്ളിക്കളയുന്നവർ അവർക്ക് വിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്തിൽ നിന്നൊരു പങ്കുണ്ട്. അതേതാണ് ആയത്? ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നിന്നെ വെറുപ്പ് കാണിക്കുന്നവർ, നിന്നോട് വെറുപ്പ് കാണിക്കുന്നവർ അവൻ തന്നെയാണ് വാലച്ചു പോയവർ. അതിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവില്ല, അവന്റെ ഓർമ്മകൾ അവസാനിക്കും. അതുകൊണ്ട് സഹോദര, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിന് എതിരെ തിരിയുമ്പോൾ നന്നായി ഓർക്കണം, നന്നായി നിന്റെ നാശം അന്നു മുതൽ ആരംഭിക്കാൻ പോവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ ഹദീസുകൾക്കെതിരെ ഒരു വാക്ക് നിന്റെ വായിൽ നിന്ന് ഉച്ചരിക്കപ്പെടുന്നത്, മോശമായ ഒരു സംസാരം നിന്റെ വായിൽ നിന്ന് ഉച്ചരിക്കുന്നത് ഗൗരവത്തിൽ സൂക്ഷിക്കണം. فَلْيَحْذَرِ الَّذِينَ يُخَالِفُونَ عَنْ أَمْرِهِ أَنْ تُصِيبَهُمْ فِتْنَةٌ أَوْ يُصِيبَهُمْ عَذَابٌ أَلِيمٌ. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്ക് വിരുദ്ധമാകുന്നവർ അവർ സൂക്ഷിച്ചുകൊള്ളട്ടെ, അവർക്ക് ഫിത്ന ബാധിക്കുന്നത്. എന്തായി ഫിത്ന എന്നാൽ സിസ്റ്ററുകൾ പറഞ്ഞു, ഒന്നല്ലെങ്കിൽ കാഫിറായി മരിക്കും, അല്ലെങ്കിൽ മുർത്തദായി പോകും, അല്ലെങ്കിൽ അവൻ മുബ്തദിയായി പോകും, അല്ലെങ്കിൽ അവൻ സാഹസിക ചമ്മാടിയായി അവൻ ജീവിച്ചു പോകും, മരിച്ചു പോകും. റസൂലിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി നിന്നാൽ أو يصيبهم عذاب أليم അതല്ലെങ്കിൽ വേദനയുള്ള ശിക്ഷ അവനെ ബാധിക്കും. എന്റെ വേദനയുള്ള ശിക്ഷ എന്നാണ്, ഇസ്ലാമിക രാജ്യത്തിലാണെങ്കിൽ അവൻ ഒന്നിലെ ജയിലിലോ മറ്റോടെ കൊണ്ടിടും. റസൂലുള്ളാഹിക്കെതിരെ സംസാരിച്ചാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ലെങ്കിലോ പരലോകത്തെത്തിയാലും ശിക്ഷയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിലകൊള്ളുക, അതിനെ കടിച്ചു പിടിക്കുക. റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞതുപോലെ നിങ്ങൾ ഇതാ റസൂലുള്ളാഹിയുടെ ഖുലഫാഉകളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. അന്നു അലൈഹ ബിന്നവാജിദ് നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കുക. അതായത് അണപ്പല്ലുകൊണ്ട് ഞാൻ കടിച്ചു പിടിക്കുന്നത് ബാക്കിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് ഇടാൻ ആൾക്കാരുണ്ടാവും, കടിച്ചു പിടിക്കുക, വിട്ടുകൊടുക്കരുത്. മരിക്കുന്നവരേ ഉള്ളൂ, മരിക്കാനാകട്ടെ, ചിലപ്പോൾ നമുക്കറിയില്ല, ഒരു അഞ്ചു മിനിറ്റ് കൂടിയേ സമയം ഉണ്ടാവുള്ളൂ, അത്രയും കൂടി ഒന്ന് ക്ഷമിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രയാസങ്ങളും വേർപ്പും ബുദ്ധിമുട്ടുമെല്ലാം അവസാനിച്ച് സ്വർഗത്തിലേക്ക് വിശ്രമത്തിന്റെ ആസ്വാദനത്തിന്റെ ആഹ്ലാദത്തിന്റെ നാട്ടിലേക്ക് അള്ളാഹുവിന്റെ റസൂലുള്ള ഭവനത്തിലേക്ക് നമുക്ക് പോവാൻ പറ്റും. സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ചില ആൾക്കാരോട് പറഞ്ഞു, അഖ്ബിർനി ഷൈഅൻ യുശവ്വിഖുനി ഇലൽ ജന്ന, സ്വർഗത്തിനോട് എനിക്ക് ഇഷ്ടം തോന്നിപ്പിക്കുന്ന ഒരു കാര്യം നീ എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ അയാൾ പറഞ്ഞു, ഫീഹി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ അള്ളാഹുവിന്റെ റസൂലുണ്ട്. അത് ആലോചിച്ചാൽ മതി, ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് കുറേ ബുദ്ധിമുട്ടിയാലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ എത്താനുള്ള സ്ഥലത്ത് റസൂലുള്ളയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കാണാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? അവിടുത്തെ ശബ്ദം കേൾക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? അവിടുത്തോടൊപ്പം ഈക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കുറച്ചുകാലം കൂടി ക്ഷമിച്ചാൽ ഈ മാർഗത്തിൽ നിന്ന്, ഈ ദുനിയാവിലെ ടാബുകളിൽ നിന്ന് അവസാനിച്ച് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ സമയമാകും. അള്ളാഹു സുബ്ഹാനഹു വതആല നാമേവരെയും സ്വർഗത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ, നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഹദ അല്ലാഹു തആല അലം സ്വാബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുബാറക നബി മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.